आप सुन रहे हैं रेडियो रवीश।
नमस्कार, मैं रवीश कुमार। दिस पॉडकास्ट हैज बीन जनरेटेड बाय आर्टिफिशियल इंटेलिजेंस। द वॉइस यू विल नाउ हियर इज नॉट माइंड बट जनरेटेड बाय अ मशीन। वी आर ट्राइंग टू रीच न्यू ऑडियंसेस एंड दस मेकिंग यूज ऑफ व्हाट एआई हैज टू ऑफर। देयर माइट बी सम ट्रांसलेशन रिलेटेड इनएक्यूरेसीज। इन दैट केस प्लीज रेफर टू आवर मेन वीडियो।
പ്രധാനമന്ത്രിയുടെ പ്രസംഗവും നദ്ദയ്ക്ക് നോട്ടീസും. ഹലോ, ഞാൻ രവീഷ് കുമാർ. പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കമ്മീഷന്റെ നോട്ടീസ് വരാതിരുന്നപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു. ഇപ്പോൾ അത് വന്നതോടെ വീണ്ടും ചോദ്യങ്ങൾ ഉയരുകയാണ്. ഏപ്രിൽ 29 രാവിലെ 11 മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ട് BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയ്ക്ക് കമ്മീഷൻ നോട്ടീസ് അയച്ചു. പ്രധാനമന്ത്രി മോദിക്ക് നോട്ടീസ് നൽകിയിട്ടില്ല. പ്രധാനമന്ത്രി മോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ കമ്മീഷന്റെ നോട്ടീസിൽ പരാമർശിച്ചിട്ടില്ല. താരപ്രചാരകർ എന്നു മാത്രമാണ് അവരെ അഭിസംബോധന ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദിക്കെതിരായ പരാതിയെ തുടർന്നാണ് നോട്ടീസ് അയച്ചതെന്ന് ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ്, CPI, CPIML എന്നീ പാർട്ടികളുടെ പരാതികളും ഈ നോട്ടീസിനൊപ്പം ചേർത്തിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ താരപ്രചാരകരുടെ ഭാഷ നിയന്ത്രിക്കണമെന്ന് ഈ നോട്ടീസിൽ കമ്മീഷൻ എഴുതിയിട്ടുണ്ട്. ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളുടെ സംസാരം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. 2019 പെരുമാറ്റച്ചട്ടം ലംഘിച്ച കേസിൽ പ്രധാനമന്ത്രി മോദി കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഈ വീഡിയോയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് പിന്നീട് പറയും. അതിനാൽ ദയവായി ഇത് പൂർണ്ണമായും കാണുക. സ്ഥാനാർത്ഥികൾക്കും താരപ്രചാരകർക്കും പകരം പാർട്ടി അധ്യക്ഷന്മാർക്ക് കമ്മീഷൻ നോട്ടീസ് നൽകുന്നത് ഇദാത്യമാണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതൊരു അപ്രതീക്ഷിത സംഭവമാണെന്ന് ഇന്ത്യൻ എക്സ്പ്രസിലെ ദാമിനിനാഥ് എഴുതിയിട്ടുണ്ട്. നിലവിലെ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ പുറപ്പെടുവിച്ച എല്ലാ നോട്ടീസുകളും നേതാക്കൾക്ക് നേരിട്ട് നൽകിയിട്ടുണ്ട്. അത് രൺദീപ് സിംഗ് സുർജേവാലയോ കോൺഗ്രസിലെ സുപ്രിയ ശ്രീനെറ്റോ, ആം ആദ്മി പാർട്ടിയുടെ അതിഷിയോ, അല്ലെങ്കിൽ BJP ദിലീപ് ഘോഷോ ആകട്ടെ. എല്ലാവരുടെയും പേരിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മോദിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പേരുകൾ നോട്ടീസിലില്ല? എന്തുകൊണ്ടാണ് ഈ നോട്ടീസുകൾ അവർക്ക് പേരു പറഞ്ഞ് നൽകാത്തത്? താരപ്രചാരകർക്ക് അവരുടെ പ്രസംഗങ്ങൾക്ക് വ്യക്തിപരമായി ഉത്തരവാദികളായിരിക്കുമെന്ന നിലപാടാണ് കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ളതെന്നും, എന്നാൽ വ്യത്യസ്ത കേസുകളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി അധ്യക്ഷനോട് കമ്മീഷൻ ഉത്തരം തേടുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസിൽ പറയുന്നു. എന്നിരുന്നാലും വിഷയം പ്രധാനമന്ത്രിയുടെ മാത്രം കാര്യമല്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം വ്യാജവും വർഗീയമായി അപകടകരവുമാണ്. ഈ സാഹചര്യത്തിൽ കമ്മീഷൻ ചെയർമാനിൽ നിന്ന് ഉത്തരം തേടുന്നത് പരിഗണിക്കണമോ? അതോ രാജ്യത്തെ മുസ്ലിം സമുദായത്തെ ഇത്തരത്തിൽ എങ്ങനെ ലക്ഷ്യമിടുന്നുവെന്നതിന് പ്രധാനമന്ത്രിയോട് നേരിട്ട് ഉത്തരം തേടണമോ? എന്റെ അഭിപ്രായത്തിൽ ഇത് വളരെക്കാലം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു തുറന്ന ചോദ്യമാണ്. കമ്മീഷൻ പരീക്ഷിക്കപ്പെടുന്നത് തുടരും. മുന്നോട്ടു പോകുന്നതിനു മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ പരീക്ഷയായ UPSC CSEയെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തയ്യാറെടുപ്പ് തന്ത്രം ശരിയാണെങ്കിൽ, വിഷയത്തെക്കുറിച്ചുള്ള ധാരണ വ്യക്തമാണെങ്കിൽ, എഴുതുന്നതിലും സംസാരിക്കുന്നതിലും ക്ഷമയുണ്ടെങ്കിൽ ഈ പരീക്ഷ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എങ്ങനെ തയ്യാറാക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുക. UPSCയുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഇവന്റ് അൺകാഡമി മൻസിൽ 2024 April 28 ഉച്ചയ്ക്ക് 1 അൺഅക്കാദമി UPSC അൺസ്റ്റോപ്പബിൾസ് ചാനലിൽ നടക്കും. നിരവധി UPSC ടോപ്പർമാരും പ്രശസ്തരായ അധ്യാപകരും പങ്കെടുക്കും. ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്ന വ്യത്യസ്ത ഗെയിം ഷോകളുമുണ്ട്. ഈ വീഡിയോയുടെ വിവരണത്തിൽ ഒരു ലിങ്ക് ഉണ്ടാകും. അതിലൂടെ നിങ്ങൾക്ക് ബാക്കി വിവരങ്ങൾ നേടാനും നിങ്ങളുടെ സ്വന്തം വിവേചനാധികാരത്തിൽ തീരുമാനിക്കാനും കഴിയും. എന്തായാലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയെങ്കിലും BJP അധ്യക്ഷൻ JP നദ്ദയ്ക്ക് വൻ ബാധ്യതയാണ് വന്നിരിക്കുന്നത്. തന്റെ ഭാഷ നിയന്ത്രിക്കാനും മതപരമായ വിവേചനം പ്രചരിപ്പിക്കാതിരിക്കാനും കള്ളം പറയരുതെന്നും പാർട്ടി അധ്യക്ഷൻ പ്രധാനമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയോട് രേഖാമൂലം പറയാൻ കഴിയുമോ? JP നദ്ദ ഒരു വിപുലീകരണത്തിലാണെന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിന്റെ കാലാവധി 2024 ജൂൺ വരെ നീട്ടിയിട്ടുണ്ട്. അദ്ദേഹം ഒരു മുഴുവൻ സമയ പ്രസിഡന്റാണെങ്കിൽ പോലും പ്രധാനമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകാൻ അദ്ദേഹത്തിന് അധികാരമില്ലായിരുന്നു. പ്രധാനമന്ത്രി മോദി മര്യാദ പാലിക്കണം. മോദിയുടേതുപോലെ ഒരു പ്രധാനമന്ത്രിയും പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. ജയറാം രമേശിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ആൻഡ് കോട്ട്, പ്രധാനമന്ത്രിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. മൻമോഹൻ സിംഗ് ജിക്ക് ഒരിക്കലും നോട്ടീസ് അയച്ചിട്ടില്ല. അടൽ ബിഹാരി വാജ്പേയിക്ക് ഒരിക്കലും നോട്ടീസ് അയച്ചിട്ടില്ല. ഹേ, പാർട്ടി അധ്യക്ഷന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. കണ്ടെത്തുക. അതൊരു ഔപചാരികതയാണ് ജി. ഇത് രണ്ടാം തവണയാണ് ഞങ്ങൾ ആഭ്യന്തരമന്ത്രിക്കെതിരെ പരാതി നൽകിയത്. എന്നാൽ ആസാം മുഖ്യമന്ത്രിക്കെതിരെ നടപടിയുണ്ടായില്ല, പക്ഷപാതരഹിതമായി വരുന്ന പരാതികളിൽ ശ്രദ്ധ ചെലുത്തുകയും നോട്ടീസ് നൽകേണ്ട സാഹചര്യമുണ്ടെങ്കിൽ അത് പരിഗണിക്കുകയും വേണം. ഈ വിഷയത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ പരീക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ ജെ പി നദ്ദയുടെ പരീക്ഷണവും ആരംഭിക്കും. എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി മോദിക്ക് നേരിട്ട് നോട്ടീസ് നൽകിയില്ല എന്ന ചോദ്യങ്ങളാണ് ഉയരുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരങ്ങൾ വിശാലമാണ്. എന്നാൽ ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വലിയ രേഖ വരയ്ക്കണമായിരുന്നു. കമ്മീഷന്റെ ഈ നടപടി സന്തുലിതാവസ്ഥ നിലനിർത്താനാണോ അതോ കർശന നടപടി പ്രതീക്ഷിക്കാനാകുമോ എന്നറിയാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയുടെ പ്രസംഗം സാധാരണ തെറ്റുകളുടെ പ്രസംഗമായിരുന്നില്ല. ആ ഒരു പ്രസംഗത്തിൽ വർഗീയതയുടെയും നുണപറയലിന്റെയും അതിർവരമ്പുകൾ അദ്ദേഹം മറികടന്നിരിക്കുന്നു. ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ 77 പ്രകാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് പുറപ്പെടുവിക്കുകയും താരപ്രചാരകരെ നിയന്ത്രിക്കാൻ പാർട്ടി അധ്യക്ഷനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലും സമാനമായ നോട്ടീസ് നൽകിയിട്ടുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഖാർഗെയ്ക്കും നദ്ദയ്ക്കുമിടയിൽ ആർക്കാണ് മികച്ച ഉത്തരം ലഭിക്കുകയെന്ന് കണ്ടറിയണം. ചർച്ചയുടെ തോത് ഉയർത്തുന്നതിന് താരപ്രചാരകൻ സംഭാവന നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കമ്മീഷൻ നോട്ടീസിൽ പറയുന്നു. പ്രാദേശിക തലത്തിലുള്ള വഴക്കുകൾ കാരണം ചിലപ്പോൾ വ്യതിചലിക്കുന്ന ദേശീയ ചിന്തയുടെ ഒരു ഉദാഹരണം നൽകുക. കയ്പ് പടരുമ്പോൾ താരപ്രചാരകൻ കാര്യം ശാന്തമാക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നിയമലംഘനം നടത്തിയപ്പോൾ BJP അധ്യക്ഷന് നോട്ടീസ് നൽകിയത് എന്തിനാണെന്ന് പലരും ചോദിക്കുന്നതിനാലാണ് ഇത് പറയേണ്ടത്. ചുവപ്പ് വര കടന്നതിന് ഡ്രൈവറുടെയോ കാറിന്റെ ഉടമയുടെയോ ലൈസൻസ് കണ്ടുകിട്ടുമോ തുടങ്ങിയ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായും ചോദിക്കാം. ഈ ചോദ്യത്തോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അരുൺ ഗോയലിന്റെ നിയമനത്തെ ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി വാദം കേൾക്കുമ്പോൾ ആണ്ട് #39 മുട്ടുകുത്തി വണങ്ങി സമ്മതിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ രാജ്യത്തിന് ആവശ്യമില്ലെന്ന് സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. ഗവൺമെന്റിനൊപ്പം ഞങ്ങൾക്കൊരു അതേ മനുഷ്യനെ ആവശ്യമില്ല. പ്രധാനമന്ത്രിക്കെതിരെ വേണമെങ്കിൽ നടപടിയെടുക്കാൻ കഴിയുന്ന ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണറെയാണ് രാജ്യത്തിന് ആവശ്യമെന്നും അദ്ദേഹത്തിന്റെ കാൽമുട്ടുകൾക്ക് തളർച്ചയുണ്ടാകരുതെന്നും കോടതി പറഞ്ഞിരുന്നു. മുഴുവൻ സിസ്റ്റത്തിന്റെയും തകർച്ചയിലേക്ക് കോടതി തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് 2022 നവംബറിലെ വാർത്തകളിലേക്ക് തിരിഞ്ഞുനോക്കാം. പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ കമ്മീഷൻ പൊതുജനങ്ങൾക്ക് മുന്നിൽ തെളിയിക്കേണ്ടതുണ്ട്. അത് ആരുടെയും ശരിയല്ല. പ്രധാനമന്ത്രി മോദി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കടുത്ത പരീക്ഷണത്തിന് വിധേയമാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ JP നദ്ദയെ രസകരമായ ഒരു സമയത്തേക്ക് കൊണ്ടുവന്നു. ഇതിനുമുമ്പ് ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിക്കെതിരെയും നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് നാം ഓർക്കണം. April 21 രാജസ്ഥാനിലെ ബൻസ്വാരിയിൽ നടന്ന റാലിയിൽ പ്രധാനമന്ത്രി മോദിയുടെ ഭാഷ മോശം മാത്രമല്ല, ഈ ഭാഗവും അപകടകരമായിരുന്നു പ്രസംഗം. അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ കമ്മീഷൻ മൗനം പാലിച്ചിരുന്നെങ്കിൽ പൊതുജനങ്ങൾക്കിടയിൽ അതിന്റെ വിശ്വാസ്യയ്ക്ക് കോട്ടം വരുമായിരുന്നു. April 22 രാജസ്ഥാനിലെ ബൻസ്വാരയിൽ അമ്മമാരിൽ നിന്നും സഹോദരിമാരിൽ നിന്നും മംഗളസൂത്രമെടുത്ത് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നതായി കള്ളം പറഞ്ഞ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനക്കെതിരെ കോൺഗ്രസ് പാർട്ടി പരാതിപ്പെട്ടു. ഈ മുഴുവൻ പ്രസ്താവനയുടെയും സ്വരവും അങ്ങേയറ്റം വർഗീയമായിരുന്നു. കൂടുതൽ കുട്ടികളെ സംബന്ധിച്ച പ്രസ്താവനയിൽ കോൺഗ്രസും പരാതിപ്പെട്ടു. ഈ രണ്ട് വിഷയങ്ങളും പ്രധാനമന്ത്രി മോദിയുടെ പ്രസ്താവനയുടെ ഭാഗമാണ്. മുമ്പ് തന്റെ സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ രാജ്യത്തിന്റെ സമ്പത്തിന്മേൽ മുസ്ലിങ്ങൾക്ക് ആദ്യ അവകാശമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇതിനർത്ഥം ഈ സമ്പത്ത് ശേഖരിച്ച ശേഷം അവർ ആർക്ക് വിതരണം ചെയ്യും? കൂടുതൽ കുട്ടികളുള്ളവർക്ക് അത് വിതരണം ചെയ്യും. അവർ അത് നുഴഞ്ഞുകയറ്റക്കാർക്ക് വിതരണം ചെയ്യും. സാധാരണഗതിയിൽ ഇത്തരം അപകടകരമായ പ്രസ്താവനകൾക്ക് ഒരാളെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കണം. എന്നാൽ കമ്മീഷൻ ക്ഷമാപണം കൊണ്ട് തൃപ്തിപ്പെടുമോ അതോ നടപടി സ്വീകരിക്കുമോ? മതവിവേചനമോ മതത്തിന്റെ പേരിലോ ആരെങ്കിലും പ്രസംഗിച്ചാൽ അവരെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കിയിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞത് പ്രതിപക്ഷ പാർട്ടികൾക്ക് അലിയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങൾക്കും ബജ്രംഗ് ബലിയിൽ വിശ്വാസമുണ്ടെന്നാണ്. ഇതിനു പിന്നാലെയാണ് യോഗി ആദിത്യനാഥിനെ 3 ദിവസത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രചാരണത്തിൽ നിന്ന് വിലക്കിയത്. യോഗിക്ക് 3 ദിവസം പ്രചാരണം നടത്താൻ കഴിഞ്ഞില്ല. ഈ വീഡിയോയിൽ രാഹുലിന്റെ നോട്ടീസിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കും. എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അങ്ങേയറ്റം വർഗീയവും നുണകൾ നിറഞ്ഞതുമായിരുന്നു. ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയുടെയും പ്രസംഗം സംബന്ധിച്ച പെരുമാറ്റച്ചട്ടത്തിന്റെ കാര്യത്തിൽ ബോധവൽക്കരണം നടത്തുകയും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് ഉത്തരം തേടുകയും ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി. BJPയുടെ IET സെല്ലിന് വേണമെങ്കിൽ നെഹ്റുവിന് പെരുമാറ്റച്ചട്ട കേസിൽ നോട്ടീസ് നൽകിയോ ഇല്ലയോ എന്നറിയാൻ നെഹ്റുവിന്റെ ചരിത്രം പരിശോധിക്കാം. 2024 തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നെഹ്റുവിന് തുല്യനാകാൻ പ്രധാനമന്ത്രി മോദി തയ്യാറെടുക്കുകയായിരുന്നു. എന്നാൽ നെഹ്റു പോലും ചെയ്യാത്ത കാര്യമാണ് അദ്ദേഹം ചെയ്തത്. പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ കാര്യത്തിൽ ഇനി ഒരിക്കലും നെഹ്റുവിന് തുല്യനാകാൻ കഴിയില്ല. പ്രധാനമന്ത്രി മോദിക്ക് നോട്ടീസ് നൽകിയ പ്രസ്താവനയിൽ കള്ളവും വെറുപ്പും നിറഞ്ഞതാണ്. ബിജെപിയുടെ സ്റ്റാർ പ്രചാരകനാണ് നരേന്ദ്രമോദിയെന്ന് നമുക്ക് പറയാം. ഇതുവരെ പിടിക്കപ്പെടുമ്പോൾ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ് സ്വയം പ്രതിരോധിക്കുകയായിരുന്നു താരപ്രചാരകർ. എന്നാൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള ഒരുക്കങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. എല്ലാ പാർട്ടികൾക്കും മാർഗനിർദ്ദേശങ്ങളുടെ ഒരു ബുക്ക്ലെറ്റ് നൽകി. അത് അവരുടെ സ്റ്റാർ പ്രചാരകർക്ക് നൽകണമെന്ന് പറഞ്ഞു. അതിനാൽ മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് പിന്നീട് പറയാൻ അവർക്ക് അവസരം ലഭിക്കില്ല. ഗോഡി മാധ്യമത്തിന് JP നദ്ദയോട് സംസാരിക്കാൻ കഴിയുമെങ്കിൽ അവർ ഈ ചോദ്യം ചോദിക്കണം. പെരുമാറ്റച്ചട്ടം മാർഗനിർദ്ദേശങ്ങളുടെ ലഘുലേഖ പ്രധാനമന്ത്രിക്ക് നൽകിയിരുന്നു. മാർച്ച് 16 വാർത്താസമ്മേളനത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ പ്രസ്താവനയാണ് ഞങ്ങൾ കളിക്കുന്നത്. ആൻഡ് ക്വോട്ട്, ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ നോട്ടീസ് നൽകുന്നുണ്ട്. ഓരോ താരപ്രചാരകർക്കും ഞങ്ങളുടെ മാർഗനിർദ്ദേശങ്ങളുടെ പകർപ്പ് നൽകാൻ ഞങ്ങൾ രാഷ്ട്രീയ പാർട്ടികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രചാരണത്തിനെത്തുന്ന എല്ലാ വലിയ രാഷ്ട്രീയ പാർട്ടി താരങ്ങളും ഞങ്ങളുടെ മാർഗനിർദ്ദേശങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതിനാൽ ഞങ്ങൾ ഈ ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. അതിനാൽ ഞങ്ങൾ അവരെ ശ്രദ്ധിച്ചിരിക്കുന്നു. മാർഗനിർദ്ദേശങ്ങൾ ആൻഡ് ക്വോട്ട്. അതുകൊണ്ട് ഓരോ താരപ്രചാരകനും എന്തു പറയണം എന്തു പറയരുത് എന്നതിനെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം എന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ വ്യക്തമായി പറഞ്ഞത് നിങ്ങൾ കണ്ടു. കാരണം താരപ്രചാരകന് ഇക്കാര്യം നേരത്തെ തന്നെ അറിയാമായിരുന്നുവെന്ന് ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷന് അനുമാനിക്കും. മാർച്ച് 16 നടത്തിയ വാർത്താസമ്മേളനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഊർജ്ജം കണ്ടറിയേണ്ടതായിരുന്നു. മതപരമായ വിഭജനത്തിനും വിദ്വേഷ പ്രസംഗങ്ങൾക്കുമെതിരെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയ രീതി ഇത്തവണ അദ്ദേഹം അലസനാകില്ല എന്ന് തോന്നി. ബൻസ്വാര റാലിയിലെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് പരാതിപ്പെട്ടതോടെ നടപടിക്കായുള്ള കാത്തിരിപ്പ് നീളാൻ തുടങ്ങി. April 22 പരാതി നൽകിയിരുന്നു. പരാതികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് April 23 പ്രസ്താവന വന്നു. ഇന്ന് April 25 നോട്ടീസ് നൽകിയെങ്കിലും അത് നദ്ദജിക്കായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായി കാണാൻ കഴിഞ്ഞു. ഇതിനുശേഷവും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം കണ്ടെത്തുന്നതിനെക്കുറിച്ച് ആളുകൾ സംസാരിക്കുന്നു. 2024 March 1 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ പാർട്ടികൾക്കും ഒരു ഉപദേശം നൽകിയിരുന്നു. വോട്ടർമാരുടെ ജാതിയോ വർഗീയ വികാരമോ അടിസ്ഥാനമാക്കി അപ്പീൽ നൽകരുതെന്ന് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സമുദായങ്ങൾക്കിടയിൽ നിലവിലുള്ള വ്യത്യാസങ്ങൾ വർദ്ധിപ്പിക്കുന്നതോ വിദ്വേഷം പരത്തുന്നതോ ആയ ഒരു അപ്പീലും പാടില്ല. ജാതിയുടെയോ വിഭാഗത്തിന്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകൾക്കിടയിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കരുത്. രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നേതാക്കളും തെറ്റായ പ്രസ്താവനകൾ നടത്തുകയോ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യരുത്. സ്ഥിരീകരിക്കാത്ത അടിസ്ഥാനത്തിലുള്ള ആരോപണങ്ങൾ ഒഴിവാക്കണം. സ്ഥിരീകരിക്കാത്ത കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനമന്ത്രി മോദി പല ആരോപണങ്ങളും ഉന്നയിച്ചത്. കോൺഗ്രസ് പ്രകടന പത്രികയിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനമുണ്ടെന്നും അതിൽ മംഗളസൂത്ര വിതരണത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നും എക്സ്റേയിലൂടെ സ്വത്ത് വിതരണം ചെയ്തെന്നും കോൺഗ്രസ് പ്രകടന പത്രികയിൽ എഴുതിയിട്ടില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പത്രസമ്മേളനത്തിന്റെ മറ്റൊരു ഭാഗം ഞങ്ങൾ കളിക്കുകയാണ്. മതത്തിന്റെ പേരിൽ വിദ്വേഷം പരത്തുകയോ വോട്ടിനുവേണ്ടി കള്ളം പറയുകയോ ചെയ്യരുതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാകും. അവരുടെ ഭാഷയുടെ അന്തസ്സ് കാത്തുസൂക്ഷിക്കണം. രാജീവ് കുമാർ പറയുന്നത് ശ്രദ്ധിക്കുക. ആൻഡ് ക്വോട്ട്, ആളുകൾ ചോദിക്കുന്നു, നിങ്ങൾ നിരവധി മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു, ഒന്നും ചെയ്തില്ല, അത് വിട്ടു. അതൊരു സദാചാര സെൻസറായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ അപ്പുറത്തേക്ക് പോകും. ഇവിടെ ഞങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ MCC ലംഘനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാലിബ്രേറ്റഡ് സമീപനം നമുക്ക് നോക്കാം. വിദ്വേഷ പ്രസംഗങ്ങൾ, മതപരമായ പ്രസംഗങ്ങൾ, സ്വകാര്യ വിമർശനങ്ങൾ എന്നിവയെക്കാളും ജീവിതമാണ് തീർത്തും ഒഴിവാക്കാവുന്നത്. ആൻഡ് ക്വോട്ട്, മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുക മാത്രമല്ല നടപടി സ്വീകരിക്കുമെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു. പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുടെ കേസുകളിൽ നടപടിയെടുക്കുമ്പോൾ അത്തരം ലംഘനങ്ങളുടെ ചരിത്രവും പരിഗണിക്കും. കമ്മീഷൻ എന്തു ചെയ്യുമെന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ബൻസ്വാരയിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ പ്രസ്താവന ഒരു അപവാദമായി കാണാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയുമോ? മറ്റെല്ലാ റാലികളിലും അദ്ദേഹം മുസ്ലിങ്ങളെ വ്യത്യസ്ത രീതികളിൽ ലക്ഷ്യമിടുന്നു. പ്രകടന പത്രികയെക്കുറിച്ച് കള്ളം പറയുന്നു. ഇന്നും നോട്ടീസ് പുറപ്പെടുവിക്കുമ്പോൾ പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ മൊറേനയിൽ മുസ്ലിങ്ങളെക്കുറിച്ചാണ് സംസാരിച്ചത്. ആദ്യം ഈ കാര്യത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാം. അതിനുശേഷം ഞാൻ മൊറേനയിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വായിക്കും. ഇത് തികഞ്ഞ നുണയാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഭരണഘടനാ ഭേദഗതികൾ സ്വമേധയാ ചെയ്യുന്നതല്ലെന്ന് വ്യക്തമാക്കി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഒരു നീണ്ട ട്വീറ്റ് ചെയ്തു. സാമൂഹ്യ സാമ്പത്തിക സർവേക്ക് ശേഷം മാത്രമാണ് സംവരണം അവലോകനം ചെയ്യുന്നത്. സത്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ കാര്യത്തിൽ ഭേദഗതി വരുത്താൻ പോലും സംസ്ഥാന സർക്കാരിന് അവകാശമില്ല. പ്രധാനമന്ത്രി മോദിക്കും ഇക്കാര്യങ്ങൾ അറിയില്ല. കർണാടകയിലെ മുസ്ലിങ്ങളെ പിന്നോക്ക ജാതികളുടെ 2B വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് സിദ്ധരാമയ്യ എഴുതി. ഇത് പുതിയതല്ല. 1974 പിന്നാക്ക കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടപ്പാക്കിയത്. 30 വർഷമായി കർണാടകയിൽ ഈ സംവരണം നിലവിലുണ്ട്. സംസ്ഥാനത്ത് പലതവണ BJP അധികാരത്തിലേറിയിട്ടുണ്ട്. 10 വർഷമായി നരേന്ദ്രമോദി കേന്ദ്രത്തിലും അധികാരത്തിലുണ്ട്. ഈ സംവരണത്തെ ആരും ചോദ്യം ചെയ്തിട്ടില്ല. BJPയിൽ നിന്ന് ആരും കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്തിട്ടില്ല. 2 വർഷം മുമ്പ് നരേന്ദ്രമോദി തന്നെ ANU സ്മിത പ്രകാശിന് നൽകിയ അഭിമുഖത്തിൽ ഗുജറാത്തിലെ 70 മുസ്ലിം ജാതികൾക്ക് സംവരണമുണ്ടെന്ന വസ്തുതയെ പ്രശംസിച്ചു. അതുപോലെ ബീഹാറിലും സംവരണമുണ്ട്. ഇവിടെ BJPയും പലതവണ അധികാരത്തിലെത്തിയിട്ടുണ്ട്. ഇത്തവണയും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി കർണാടകയെക്കുറിച്ച് മാത്രം ഇങ്ങനെ പറയുന്നത്? ആൻഡ് ക്വോട്ട്, കർണാടകയിലെ എല്ലാ മുസ്ലിം സമുദായാംഗങ്ങളെയും കോൺഗ്രസ് സർക്കാർ പ്രഖ്യാപിച്ചു. അവർ ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവരായാലും സമ്പന്നരായാലും വ്യവസായികളായാലും ജഡ്ജിമാരായാലും ആരായാലും അവർ മുസ്ലിങ്ങളായിരിക്കുന്നിടത്തോളം കാലം അവർ മുസ്ലിങ്ങളാണെങ്കിൽ അവർ ഒറ്റരാത്രി കൊണ്ട് ഒരു പത്രം പുറത്തെടുത്തു, ഒപ്പിട്ടു, അവരെ OBC കളായി പ്രഖ്യാപിച്ചു. ഇപ്പോൾ ഒരു വലിയ കോലാഹലമുണ്ടായിട്ടുണ്ട്. അതായത്, മുമ്പ് വിദ്യാഭ്യാസത്തിലും സർക്കാർ ജോലിയിലും സംവരണം ലഭിച്ചിരുന്ന OBC സമുദായത്തിലേക്ക് കോൺഗ്രസ് പുതിയ OBC കളെ ചേർത്തു. OBC സമുദായത്തിന് ലഭിച്ചിരുന്ന സംവരണം തട്ടിയെടുത്ത് പുതിയ OBC കളാക്കിയ മുസ്ലിങ്ങളെ നിയമവിരുദ്ധമായി, ഭരണഘടനയ്ക്ക് വിരുദ്ധമായി, ബാബാ സാഹിബിന്റെ ആത്മാവിനു വിരുദ്ധമായി മുസ്ലിം സമുദായത്തിന് നൽകിയത് OBC ക്കാർക്ക് ലഭിക്കുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ദിവസവും നടത്തുന്ന പ്രധാനമന്ത്രി മോദിയുടെ ഈ പ്രസ്താവനയുടെ ചരിത്രം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുമോ? ഇതുമാത്രമല്ല, മാർച്ച് മാസത്തിൽ തമിഴ്നാട്ടിലെ അധികാരത്തെക്കുറിച്ച് പ്രധാനമന്ത്രി തെറ്റായ പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയും കമ്മീഷൻ പരിശോധിക്കുമോ? ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ശക്തിയെ തകർക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് മാർച്ച് 19 തമിഴ്നാട്ടിലെ സേലത്ത് മോദി പ്രസ്താവന നടത്തിയിരുന്നു. മുംബൈയിൽ നടന്ന ഇന്ത്യൻ റാലിയിൽ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയും രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയും നിങ്ങൾ കേൾക്കണം. ആരാണ് എന്താണ് പറഞ്ഞത് എന്ന് സ്വയം തീരുമാനിക്കുക. ഈ പ്രസ്താവന സംബന്ധിച്ച് മുൻ IAS ഉദ്യോഗസ്ഥൻ EAS ശർമ്മ മാർച്ച് 22 ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നിന് പുറകെയൊന്നായി കള്ളം പറഞ്ഞ് പ്രധാനമന്ത്രി മോദി ചരിത്രം സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് കമ്മീഷന് നോക്കേണ്ടതില്ല. വേണമെങ്കിൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മോദിക്കെതിരെയുള്ള 4 കേസുകളിൽ കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകിയ റെക്കോർഡ് നോക്കാം. എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്തുനിന്ന് അശോക് ലവാസ രാജിവച്ചതോടെയാണ് സത്യം പുറത്തുവന്നത്. 2019 തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി മോദിക്ക് 4 വ്യത്യസ്ത കേസുകളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. എന്നാൽ ആ സമയത്ത് മുൻ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അശോക് ലവാസ പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകാൻ വിസമ്മതിച്ചു. പ്രധാനമന്ത്രിക്കെതിരെ മോശം പരാമർശങ്ങളും അദ്ദേഹം നടത്തിയിരുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്റെ ന്യൂനപക്ഷ അഭിപ്രായമെങ്കിലും രേഖപ്പെടുത്തണമെന്ന് അശോക് ലവാസ ആവശ്യപ്പെട്ടു. പക്ഷേ അത് നടന്നില്ല. പല കേസുകളിലും തന്റെ ന്യൂനപക്ഷ തീരുമാനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും തന്റെ അഭിപ്രായം നിരന്തരം അടിച്ചമർത്തപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞ ഒരു കത്തും മാധ്യമങ്ങളിൽ വന്നു. 2020 ഓഗസ്റ്റ് 18 അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്ഥാനത്തു നിന്ന് രാജിവച്ചതായി നിങ്ങൾക്കറിയാം. അത് 13 ദിവസത്തിന് ശേഷം അംഗീകരിച്ചു. അശോക് ലവാസ രാജിവച്ചില്ലായിരുന്നുവെങ്കിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാകുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകൻ രാഹുൽ ഗാന്ധിയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചുവെന്ന് നിങ്ങൾ കേട്ടിരിക്കണം. April 15 തമിഴ്നാട്ടിലെ നീലഗിരിയിൽ രാഹുലിന്റെ ഹെലികോപ്റ്ററിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഫ്ളയിംഗ് സ്ക്വാഡ് പരിശോധന നടത്തിയിരുന്നു. രാഹുൽ വയനാട്ടിലേക്ക് പോകുകയായിരുന്നു. അക്കാലത്ത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ പരിശോധിക്കേണ്ടതുണ്ടോ എന്ന് ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. 2019 ഒഡീഷ കർണാടക കേഡർ ഓഫീസർ മുഹമ്മദ് മൊഹ്സിൻ മോദിയുടെ ഹെലികോപ്റ്റർ പരിശോധിച്ചപ്പോൾ കേസ് ഓർമ്മിപ്പിക്കാൻ തുടങ്ങി. SPG സുരക്ഷയുള്ളവരെ ഇത്തരം പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയതിനാൽ ഇത് നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയപ്പെടുന്നു. ഈ നോട്ടീസിന്റെ പകർപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കാണാനില്ലെന്ന് പത്രങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഈ നടപടിയെ തുടർന്ന് മൊഹ്സിനെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തു. പിന്നീട് കാറ്റ് സസ്പെൻഷൻ സ്റ്റേ ചെയ്യുകയും കമ്മീഷൻ സസ്പെൻഷൻ റദ്ദാക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ബൻസ്വാര റാലിയിൽ അദ്ദേഹം എല്ലാ പരിധികളും ലംഘിച്ചു. ഒരു പ്രസ്താവനയുടെ പേരിൽ രാഹുൽ ഗാന്ധിക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന ദാരിദ്ര്യം സംബന്ധിച്ച് രാഹുൽ ഗാന്ധി തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണെന്ന് BJP പറയുന്നു. ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു മതം എന്നിവയെക്കുറിച്ചാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുലിന്റെ ഈ ആരോപണം തെറ്റാണെന്നാണ് BJP പറയുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് രാഹുൽ ശ്രമിക്കുന്നതെന്നും അതിനാൽ അദ്ദേഹത്തിനെതിരെ കർശന നടപടിയെടുക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. കാർഗെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നും BJP ആരോപിച്ചു. രാഹുലിന്റെ ഈ പ്രസ്താവനയും ബൻസ്വാരയിൽ പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗവും താരതമ്യം ചെയ്യാൻ കഴിയില്ല. ബൻസ്വാരയിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പലതരം നുണകൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾ അവ നിരസിച്ചു. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിൽ കാണാൻ കഴിയും. ഇന്ന് എന്ത് സംഭവിച്ചാലും പ്രധാനമന്ത്രിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതും ഓർക്കണം. 20,000-ത്തിലധികം ഇമെയിലുകളും ഒപ്പുകളും അയച്ചതായി റിപ്പോർട്ടു. കളുണ്ട്. April 29 മറുപടിക്ക് ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിശോധന ആരംഭിക്കും. കമ്മീഷൻ സമനില പാലിച്ചോ അല്ലെങ്കിൽ നടപടി സ്വീകരിച്ചോ എന്ന് പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയും. ഹലോ, ഞാൻ രവീഷ് കുമാർ.